أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بصير بما والله بما تعملون بصير. أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتقون. يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു അമ്മയും ഈ കൂട്ടായ്മയെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 265 മുതലാണ് ഇനി നമുക്ക് തുടങ്ങാനുള്ളത്. സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്, അതിനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. അല്ലാഹു തആല വിസ്തരിച്ച് പറയുകയാണ്. അതിന്റെ കാരണം രണ്ടെണ്ണമുണ്ട്. ഒന്ന്, മദീനക്ക് വലിയ ഭീഷണിയായിക്കൊണ്ട് ബദർ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയത്തിറങ്ങുമ്പോ മക്കയില് മദീനക്കെതിരെയുള്ള സൈന്യ സജ്ജീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടുവാൻ വലിയ തോതിലുള്ള ഇൻഫാക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇത് വിസ്തരിച്ച് പറയുന്നത്. അതിനെ തടുത്തു നിർത്തുവാൻ വേണ്ട വിഭവ സമാഹരണം നടത്തിയില്ലെങ്കിൽ വലിയ ആപത്തായിരിക്കും വന്നു ചേരുക. രണ്ടാമത്തെ കാരണം, ഇസ്ലാമിന്റെ മുമ്പും യുദ്ധത്തിൽ പോയിരുന്ന ആളുകളാണ് സഹാബിമാര്. യുദ്ധം അവരുടെ സ്പോർട്സ് പോലെയായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ ചെയ്യണത് എന്ന് തന്നെ ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. ഈ യുദ്ധത്തിൽ ആളുകൾ പങ്കെടുക്കാറുണ്ടായിരുന്നത് അവരവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനുള്ള ഒരു പരിപാടിയായിരുന്നു. സ്പോർട്സിലെ പോലെ തന്നെ, സ്പോർട്സ് ഇപ്പൊ കളി, ക്രിക്കറ്റ് കളി, ഫുട്ബോൾ ടൂർണമെന്റ്, കളിക്കുന്നവർ കളിക്കുന്നത് അവർക്ക് വരുമാനത്തിന് വേണ്ടിയാണ്. കളി നടത്തുന്നവർ അത് നടത്തുന്നത്, സംഘടിപ്പിക്കുന്നവർ നടത്തുന്നത് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് കാണുന്നവർക്ക് മാത്രമേ ഉള്ളൂ അത് കളി, ബാക്കിയുള്ളവർക്കൊക്കെ കാര്യമാണ് എന്ന പോലെ യുദ്ധം അതിൽ പങ്കെടുക്കുന്നവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്ന സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള ജിഹാദ് അത് ഇവിടെ നേട്ടമുണ്ടാക്കാനുള്ളതല്ല, പരലോകത്ത് നേട്ടമുണ്ടാക്കുവാനും അല്ലാഹുവിന്റെ ദീനിന് വളർച്ചയും നിലനിൽപ്പും വളർച്ചയും സ്വാധീനവും വിജയവും ഔന്നിത്യവും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമ്പത്തിക ജിഹാദും ശാരീരിക ജിഹാദും. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല, അതാണ് ഇത് വിസ്തരിച്ച് പറയാനുള്ള രണ്ടാമത്തെ കാരണം, അഥവാ ബദറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ എന്തിന് യുദ്ധത്തിന് പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് വളരെ ക്ലിയർ ആവേണ്ടതുണ്ട്. അതിനാണ് ഇവിടെ അല്ലാഹു തആല ഇത് വിസ്തരിച്ച് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതേ സംബന്ധിച്ച് കുറെ ആയത്തുകൾ ഇന്നലെ വന്നു, അദ്ദേഹം നന്നായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി നമുക്കിന്ന് തുടരാം. ഒരു കൂട്ടരുടെ ഉദാഹരണം, അവർ ചെലവഴിക്കുന്നു, അമ്പാലവും അവരുടെ ധനം, ഇബ്ത തേടുന്നവരായി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരായി അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട്, മർവാത്തില്ല അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ തൃപ്തി, തൃപ്തിയുടെ പേരിൽ അവൻ നൽകുന്നത്, നൽകുന്ന സാധനങ്ങളെയാണ് മർവാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൃപ്തി തേടിക്കൊണ്ട് തേടുന്നവരായി ജനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തൽ എന്നാണല്ലോ വാക്കിന്റെ അർത്ഥം. മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്, നമ്മള് ഗൾഫിൽ സാധാരണ കേൾക്കുന്ന വാക്കാണ് മസ്ബൂത്ത്, അതന്നെയാണ് വാക്ക്. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കലായിക്കൊണ്ട്, മിൻ അൻഫുസിഹി, അവരിൽ നിന്നുള്ള, അവരുടെ സ്വന്തത്തിൽ നിന്നുള്ള ഉറപ്പിക്കലായിക്കൊണ്ടും അഥവാ ഉറച്ച തീരുമാനമായിക്കൊണ്ടും എന്നർത്ഥം, അല്ലെങ്കിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ആയിക്കൊണ്ടും എന്നർത്ഥം. അങ്ങനെ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം, ക മസലി ജന്നത്ത്, ഒരു തോട്ടം പോലെയാണ്. ഒരു തോട്ടത്തിന്റെ ഉദാഹരണം പോലെയാണെന്നാണ് വാക്കിന്റെ അർത്ഥം. കമസലി ഉദാഹരണം പോലെയാണ്, ജന്നത്തിൽ ഒരു തോട്ടത്തിന്റെ ഉദാഹരണത്തെ പോലെയാണ് ഇവരുടെ ഉദാഹരണം. എങ്ങനത്തെ തോട്ടമാണ്? ബി റബുവത്തിൽ, റബുവയിലുള്ള അഥവാ പീഠഭൂമി അല്ലെങ്കിൽ ഉയർന്ന സ്ഥലം. റബുവ എന്ന് പറഞ്ഞാൽ പീഠഭൂമിയാണ്. പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ഫലഭൂയിഷ്ഠമായ മണ്ണ് ഉണ്ടാകും, നല്ല വെള്ളം ഉണ്ടാകും. എന്നാൽ പുഴയുടെ തീരത്ത് ഒക്കെ ആയതുകൊണ്ട് ചളിയും വെള്ളപ്പൊക്കവും ഒന്നും പിന്നെ വന്നടിയ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഉയർന്ന സ്ഥലമായിരിക്കും, അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകില്ല, അതുപോലെ തന്നെ മാലിന്യങ്ങൾ വന്ന് അടിയൂല. അതിന്റെ താഴ്ഭാഗത്ത് നിന്നിങ്ങനെ അല്പാൽപം നീരുറവ പുറപ്പെട്ടിട്ടാണ് അരുവികൾ ഉത്ഭവിക്കുക. ആ അരുവികളാണ് നദിയായിട്ടും പുഴയായിട്ടും ഒക്കെ മാറുക. അങ്ങനത്തെ ഉയർന്ന സ്ഥലമാണ് റബുവ എന്ന് പറയുന്നത്. അസാബഹ വാബിലും, അസാബഹ അതിനെ ബാധിച്ചു, അല്ല സോറി അതിനെ ലഭിച്ചു. ഹാന്ന് പറഞ്ഞാൽ ആ തോട്ടത്തിൽ. വാബിലും, വാബിൽ എന്ന് പറഞ്ഞാൽ പെരുമഴ. അപ്പോൾ അത് നൽകി, ഉക്കുലഹ അക്കല തിന്നു, ഉക്കില് തിന്നാൻ പറ്റുന്ന സാധനം അഥവാ അതിന്റെ ഫലം. ലഹ്ഫൈനി രണ്ട് ഇരട്ടിയായി. സാധാരണ നൽകുന്നതിന്റെ അത്രയല്ല, അത്രയും കൂടി. ഫൈലം യുസുബുഹ അതിന് കിട്ടി, ഫ എന്നിട്ട് ഇല്ലം യുസുബുഹ അതിന് കിട്ടിയില്ലെങ്കിൽ, വാബിലുൻ തിരുമഴ കിട്ടിയില്ലെങ്കിൽ, ഫ തൊല്ലുൻ അപ്പോൾ ഒരു ചാച്ചൽ മഴ അഥവാ ചാച്ചൽ മഴയും മതിയാകും എന്നർത്ഥം. അല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു, അല്ലാഹു ആകട്ടെ, ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, ബസീർ സൂക്ഷ്മമായി കാണുന്നവനാകും അഥവാ അതിന്റെ ഉള്ളറിയുന്നവനാകും. സമ്പത്ത് ചെലവഴിക്കുന്നവരെ സംബന്ധിച്ച് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എടുത്തു പറഞ്ഞും ശല്യം ചെയ്തും സമ്പത്തിന്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, അവര് പാറപ്പുറത്തുള്ള അല്പം മണ്ണിനെ പെരുമഴ ബാധിച്ചപ്പോ അത് മൊത്തം അങ്ങ് പോയി പോകുന്ന സ്ഥിതിയാണ് അവരുടെ ഇൻഫാക്ടിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അതിന് നിലനിൽപ്പുണ്ടാകുകയില്ല. മണ്ണുണ്ടെന്ന് വിചാരിക്കും, കൃഷിക്ക് പറ്റുന്നൊക്കെ തോന്നും. നല്ല ഒരു മഴ കിട്ടിയാൽ ആ മണ്ണങ്ങ് ഒലിച്ചു പോയി പാറപ്പുറം ബാക്കിയാകും. എന്നതുപോലെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇവരുടെ ഇൻഫാക്ടിന്റെ എല്ലാ ഫലവും അങ്ങ് പോയി, അവരുടെ റിയാ അവരുടെ പാപങ്ങൾ മാത്രം ബാക്കിയാകുന്ന സ്ഥിതി എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇനി അതിന്റെ നേരെ മറുവശമാണ്, യഥാർത്ഥ മനസ്ഥിതിയോടുകൂടി ചെലവഴിക്കുന്ന ആളുകൾ അതെങ്ങനെയാകണം യഥാർത്ഥ ഇൻഫാക്ടും. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവരുടെ ഉപമ. അവരുടെ മനസ്സിൽ നിന്നുള്ള ഉറച്ച തീരുമാനം അഥവാ ദൃഢനിശ്ചയത്തോടെ വേണമെന്ന് വിചാരിച്ചിട്ട് പണം ചെലവഴിക്കുന്നവരുടെ ഉപമലി ജന്നത്തിന്റെ റബുവത്തിൽ, അത് നല്ല പീഠഭൂമിയിലുള്ള ഒരു തോട്ടത്തെ പോലെയാണ്. അസാബഹ അതിനെ അതിന് കിട്ടിയിരിക്കുന്നു, വാബിലും പെരുമഴ. അങ്ങനെ നല്ല പെരുമഴ കിട്ടിയാൽ അത് അതിന്റെ ഇരട്ടി ഫലം നൽകും. ഇനി അതിന് പെരുമഴ കിട്ടിയില്ലെങ്കിലും ഒരു ചാച്ചൽ മഴയും മതിയാകും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറയുകയാണ്, ആത്മാർത്ഥമായി ചെലവഴിക്കുന്നവർ. ആത്മാർത്ഥമായി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുക എന്നാണ്. സൂറ ആലു ഇംറാനിൽ ലൻതനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ അള്ളാഹുവിന്റെ പ്രീതി നിങ്ങൾ നേടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രീതി നേടാൻ പറ്റുന്ന വിധം. അഥവാ സമ്പത്ത് യഥാർത്ഥത്തിൽ എന്തിനുള്ളതാണ്? സമ്പത്ത് മനുഷ്യന് അവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണല്ലോ. ആവശ്യങ്ങളിൽ, സമ്പന്നന്റെ ആവശ്യങ്ങളിൽ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ഇഹലോകത്തെ തുച്ഛമായ ജീവിതത്തിൽ സുഖിക്കലല്ല, പരലോകത്ത് നേട്ടമുണ്ടാക്കലാണ്. അതാകും സത്യവിശ്വാസിയുടെ മുഖ്യ ആവശ്യം. അതിലുള്ളതാണ് പണം. കാർവിനോട് പറഞ്ഞത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, വബുത്തകൾ ഫീമ ആതാക്കല്ലാഹ ദാറൽ ആഖിറ, നീ അല്ലാഹു നിനക്ക് തന്നിട്ടുള്ളത് കൊണ്ട് പരലോകം തേടുക, അവിടെ മുതലുണ്ടാക്കാൻ നോക്കുക, അവിടെ കൊട്ടാരം വലുതാക്കാൻ ശ്രമിക്കുക, അവിടെ തോട്ടത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ നോക്കുക, അവിടുത്തെ സുഖാഡംബരങ്ങൾ വർദ്ധിപ്പിക്കാൻ നോക്കുക. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിലുള്ള നിന്റെ വിഹിതം നീ മറക്കണ്ട. അഥവാ ദുനിയാവിൽ പട്ടിണി കിടന്നുകൊണ്ട് അങ്ങനെ വേണ്ട, അത് മറന്നുകൊണ്ട് ചെലവഴിക്കേണ്ടതില്ല. അതേ സമയത്ത് യഥാർത്ഥ ഉദ്ദേശ്യം, യഥാർത്ഥ ആവശ്യം പരലോകമാണ് എന്നർത്ഥം. ഇവരെയും അത് തന്നെയാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രീതി, അവന്റെ പ്രീതി കൊണ്ട് അവൻ നൽകുന്ന സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പണം ചെലവഴിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾ. എന്ന് പറഞ്ഞാല് തസ്ബീത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പിച്ചു നിർത്തൽ എന്നാണ് അർത്ഥം. അവരുടെ സ്വന്തത്തിൽ നിന്നുള്ള ഉറപ്പിക്കലായിക്കൊണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉറച്ച തീരുമാനമായിക്കൊണ്ട് എന്നാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒന്ന്, അവരെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സദക്ക കൊടുക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. ചെലവഴിക്കുന്നവൻ എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്നതിനെ പറ്റി എന്താ വിചാരിക്കുക? അത് കുറെ ഉണ്ട് ചോദിക്കുന്നു. കൊടുക്കാതെ എങ്ങനെ? ബഹുമാനപ്പെട്ടവരൊക്കെ വന്നാല് കൊടുക്കാതെ പറഞ്ഞയക്കുന്നത് എങ്ങനെ? നമുക്കൊരു മോശല്ലേ? അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൊടുത്തില്ലെങ്കിൽ ഒരു സ്വകംപുറതി ഉണ്ടാവില്ല, അതുകൊണ്ടങ്ങ് കൊടുത്തേക്ക, എന്ത് കേട്ട കഷ്ടപ്പാടാണ്, എന്തിനെല്ലാം ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടാകും. ഇതല്ല, പിന്നെ എന്റെ സമ്പത്ത് എനിക്ക് കൊടുക്കണം, എന്തിന്? എന്നെ അള്ളാഹുവിന്റെ ദീനിൽ തഖ്വയിൽ ഉറപ്പിച്ചു നിർത്തി കിട്ടണം എനിക്ക്, ഈ മനസ്ഥിതിയോടുകൂടി ചെലവഴിക്കുന്നവർ എന്നുദ്ദേശിക്കും. അവരുടെ നഫ്സിൽ നിന്നുള്ള തഹ്ബീത്തായിക്കൊണ്ട്, അഥവാ എന്നെ നന്നാക്കണം അതിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്നെ നിലനിർത്തണം അതിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അയ്യു സദഖത്തി അഫ്ളു, സദഖയിൽ ഏറ്റവും അഫ്ളലായത് ഏതാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ദാരിദ്ര്യം ഭയപ്പെടുകയും പിശുക്ക് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ, പിശുക്ക് തോന്നുകയും ചെയ്യുമ്പോൾ കൊടുക്കുന്ന സദഖയാണ് എന്ന്. പിശുക്ക് തോന്നുമ്പോ സത്യവിശ്വാസി തിരിച്ചറിയുന്നു, എനിക്ക് പിശുക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ എന്നെ പിശുക്കനാക്കിയാൽ പറ്റില്ല, എന്നെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തണം, അതിന് ഞാനിതാ കൊടുക്കുന്നു. അവരിൽ നിന്ന് സദഖ വസൂലാക്കുക, അത് മുഖേന അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞില്ലേ അല്ലാഹു തആല? അങ്ങനെ കൊടുക്കുന്നവനെ നന്നാക്കാൻ വേണ്ടിയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നവൻ സ്വയം വിചാരിക്കുന്നു, ഇത് ഞാൻ എന്നെ നന്നാക്കുവാൻ വേണ്ടി കൊടുക്കുകയാണ് എന്ന്. വേറെ ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുക്കല്ലാതെ നിവൃത്തിയില്ല എന്നുള്ളടത്ത് എത്തി എന്താ ചെയ്യാന്ന് വിചാരിച്ച് അവസാനം തടി കൈച്ചിലായി കിട്ടാൻ വേണ്ടി അങ്ങ് കൊടുത്തേക്കാന്നായി എന്ന് വെക്കുകയല്ല, എന്നെ നന്നായി കിട്ടണം എനിക്ക്. അതാണ് ആ അലംതനാലിൻ ബിറഹത്താ തുഫിക്കും മിമ്മ തുഹിബ്ബു എന്നുള്ള ആയത്തിറങ്ങിയപ്പോ അബൂ തല്ലത്തുൽ അൻസാരി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് സദഖ കൊടുക്കുകയാണ് ചെയ്തത്. വിശദീകരണം നമുക്ക് അവിടെ എത്തുമ്പോ പറയാലോ. ഇങ്ങൾ എന്തിനാണ്? എനിക്ക് ബിറു കിട്ടണം, അതിന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. ബിറു കിട്ടാതെ പോകാൻ പറ്റില്ല, ബിറു നേടാതെ പോകാൻ പറ്റില്ല എനിക്ക്. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ചെലവഴിക്കുന്നവർ എന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഉണ്ടല്ലോ, ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടം അഥവാ പീഠഭൂമിയിലുള്ള തോട്ടത്തെ പറ്റിയാണ്. എന്താ തോട്ടത്തിന്റെ പ്രത്യേകത? അത് ഞാൻ പറഞ്ഞു, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി നാശം വരില്ല, അവിടേക്ക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടില്ല, പകരം അവിടെ നിന്നാണ് പുഴകൾ ഉത്ഭവിക്കുക എന്നതുപോലെ. അത്തരം തോട്ടങ്ങൾ കണ്ടാൽ നമുക്കിത് വേഗം മനസ്സിലാകും. ഉയർന്ന പ്രദേശത്ത് നല്ല ഫലഭൂയിഷ്ഠമായ എന്തൊരു സാധനവും മണ്ണിലങ്ങ് തൊട്ടുകൊടുത്താൽ മതിയായിരിക്കും അതുകൊണ്ട് വളരെ, അത്ര നല്ല മണ്ണ്. അവിടെ നിന്ന് കിട്ടുന്ന പല പൂക്കളും ഇപ്പൊ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചുകളിലൊക്കെ കാണുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെ കാണുന്ന പുല്ല് നമ്മുടെ നാട്ടിൽ ഉണ്ടായി കിട്ടിയാൽ തന്നെ എന്തൊരു സുന്ദരമായിരിക്കും. കൊണ്ടൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്, പിടിക്കൂല. കാരണം എന്താ, ആ നല്ല അവസ്ഥ ഇവിടെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ മണ്ണും വെള്ളവും കൊടുക്കാൻ അതുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചാലും ഉണ്ടാവാറില്ല. കാട്ടുപൂക്കൾ പോലും വല്ലാത്ത സുന്ദരമായി. ഇന്നത്തെ ഫലഭൂയിഷ്ഠമായ സ്ഥലത്ത് നിൽക്കുന്ന തോട്ടം അതിന് നല്ല നല്ല സുന്ദരമായ അവസ്ഥ ഉണ്ടാകും. മറ്റു മാലിന്യങ്ങളൊന്നും അങ്ങോട്ട് വലിച്ചു വന്ന് അടിയുകയില്ല എന്നതുപോലെ ആയിരിക്കും ഈ ആളുടെ ഇൻഫാം. അതിനെ ഒന്നും ബാധിക്കുകയില്ല, അഥവാ അതിന്റെ പ്രതിഫലം ഈ മനസ്സിന്റെ ആത്മാർത്ഥതയിൽ നിന്ന് വരുന്ന ഇൻഫാക്റ്റിനെ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ഒന്നും പിന്നെ സംഭവിക്കുകയില്ല ആ തോട്ടത്തെ പോലെ തന്നെ. അതാണ് ഉദാഹരണം. അതുപോലെ തന്നെ നഷ്ടം ഭയക്കുക, പിശുക്ക് തോന്നുക പോലെയുള്ള സമ്മർദ്ദങ്ങളൊന്നും അയാളുടെ ഇൻഫാക്റ്റിനെ നഷ്ടപ്പെടുത്തുകയില്ല. അങ്ങനത്തെ തോട്ടത്തിന് എന്തുണ്ടായി? അങ്ങനെ ഏത് സമയത്തും അദ്ദേഹം സ്വന്തത്തിന് വേണ്ടി എന്ന നിലയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അസാബഹ വാബിലു ഒരു നല്ല അനുകൂല അവസ്ഥ കണ്ടുണ്ടായി. പെരുമഴ കിട്ടി, ധാരാളമായിട്ട് മഴ കിട്ടി. അപ്പൊ എന്താ സംഭവിക്കുക? ഫാത്തുക്കുലഹ ലേഫൈനി, അത് ഇരട്ടി കായ്ക്കും. നല്ല നനവ് കിട്ടിയാൽ ഇരട്ടി കായ്ക്കുകയാണ് ആ ഉയർന്ന തോട്ടം ചെയ്യുക. എന്നതുപോലെ ഈ മനുഷ്യൻ എന്താ ചെയ്യുക? ഞാൻ കൊടുക്കുന്നത് കൊല്ലും കൊടുത്തിട്ടുണ്ടല്ലോ, സാധാരണ കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് എന്നല്ല വിചാരിക്കുക. എനിക്കുണ്ടായ ഈ അനുകൂല അവസ്ഥയ്ക്ക് കൂടുതൽ ശുക്ർ ചെയ്യണം, കൂടുതൽ പണം ചെലവാക്കണം. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണെന്ന്, കച്ചവടത്തിൽ വാമ്പിച്ചൊരു ലാഭം കൊണ്ട് കിട്ടിയാൽ എന്നാ പിന്നെ കാറ് പഴയതാണല്ലോ, അതൊന്നാണ്ട് പുതിയതാക്കി കളയാം, അല്ലെങ്കിൽ ഒരു വണ്ടി കൂടി അങ്ങ് എടുത്തു കളയാം. ഇങ്ങനെയൊക്കെ സാധാരണ ആളുകൾ ചിന്തിക്കലുണ്ടല്ലോ. കാരണം എന്താ, അപ്പൊ കുറച്ച് പൈസ ഉണ്ട്, എന്നാ പിന്നെ വണ്ടിയൊന്ന് മോഡലൊന്ന് മാറ്റിക്കളയാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ഈ മനുഷ്യൻ ചിന്തിക്കുക, ഇപ്പൊ എനിക്ക് നല്ലൊരു അനുകൂല അവസ്ഥയുണ്ട്, ഇരട്ടി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, സാധാരണ കൊടുക്കുന്നതിന്റെ ഇരട്ടിയാക്കാം അത്. കാരണം ഉള്ള നേട്ടം കൊണ്ട് നേടാനുള്ളത് പരലോകമാണെന്നാണ് ഇയാളുടെ മനസ്സിലിരിപ്പ്. സമ്പാദിക്കുന്നത് അവിടെയാണ്, അവിടുത്തെ കാറാണ് മുന്തിയ കാറാക്കുന്നത്, അവിടുത്തെ കൊട്ടാരമാണ് മുന്തിയ കൊട്ടാരമാക്കുന്നത്. അങ്ങനെ നേട്ടമുണ്ടാകുമ്പോ സാധാരണത്തിന്റെ ഇരട്ടി കൊടുക്കാം എന്നാണ് നിലപാട്. ഇനി പെരുമഴയൊന്നും കിട്ടിയില്ലെങ്കിൽ ആ ആഗ്രഹിച്ചത് ചെലവാക്കാൻ അതിന് ഒരു ഒരു ചാറ്റൽ മഴ മതിയാവും. ഈ പറഞ്ഞ തോട്ടത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. ഒരുപാട് വെള്ളമില്ലെങ്കിലും വെള്ളം നന്നായിട്ട് സ്റ്റോർ ചെയ്യും പീഠഭൂമി. ഈ പാടത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ, പാടത്ത് വെള്ളം വറ്റിയാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വല്ലതും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നനച്ചു കൊടുത്തോണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പാടത്തിന് വെള്ളം സ്റ്റോറേജ് ഇല്ല. പീഠഭൂമിക്ക് അങ്ങനെയല്ല, അത് പെയ്യുന്ന മഴ മുഴുവനും അകത്തോട്ട് അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അതിന്റെ താഴ്ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടിരിക്കും, അതിനാണ് അരുവികളായിട്ട് രൂപപ്പെടുന്നത് എന്നതുപോലെ. ഇദ്ദേഹത്തിന്റെ നിലപാട് ഈമാനിന്റെ ഒരു ഉന്നത വിധാനത്തിലാണ്. അനുകൂല അവസ്ഥ ഉണ്ടാകുമ്പോ അവിടെ നിന്ന് ഇരട്ടി നേട്ടങ്ങൾ, ഇരട്ടി ഇൻഫാക്ട് ഉണ്ടാക്കുക എന്നതാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും പച്ചക്കരിഞ്ഞു പോകാതിരിക്കാൻ ഒരു ചാറ്റൽ മഴ കിട്ടിയാലും മതി, അതിന്റെ ഫലം അത് കൊടുത്തുകൊണ്ടിരിക്കും. കൈലം യുസുബ്ഹ വാബിലുൽ ഫതൈ. എന്നിട്ട് അല്ലാഹു പറയാണ്, വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അഥവാ ഉദാരതയാണോ ദിശക്ക് ആണോ, ചെലവഴിക്കുന്നവന്റെ മനസ്ഥിതി എന്താണ്, ഇതൊക്കെ നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ചെലവഴിക്കുന്നവന്റെ മനസ്ഥിതി അള്ളാഹുവിന് അറിയാം. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ റിള ഉദ്ദേശിച്ചുകൊണ്ടാണോ ചെലവഴിക്കുന്നത്, അതല്ല വേറെ ആരെയോ കാണിക്കുന്നതിനും എടുത്തു പറഞ്ഞ് ശല്യമുണ്ടാക്കുന്നതിനും വേണ്ടിയാണോ. ദൃഢനിശ്ചയത്തോടുകൂടി, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് നന്നാക്കണം എന്റെ ഒരു ആവശ്യം എന്ന നിലക്കാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദിച്ചിട്ടും ചോദിക്കുന്നത് കൊണ്ട് ഒരു ഒരു സ്വഗോപവൃത്തിയില്ല, ഈ ശല്യം ഒന്ന് ഒഴിവാക്കാൻ അതങ്ങ് കൊടുത്തേക്കാം, ഇതാണോ മനസ്ഥിതി, ഇതൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയും. എന്നിട്ട് അതിന് ഉചിതമായ രീതിയിൽ പ്രതിഫലം കൊടുക്കാനും അവന് കഴിയും എന്ന് മനസ്സിലാക്കാനാണ് വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്നത് ഇവിടെ സൂചിപ്പിച്ചത്. ആഗ്രഹിച്ചു മവദ്ദത്ത് സ്നേഹം, വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ,
സങ്കല്പിച്ചു നോക്കൂ
എന്നൊക്കെ അറിയണം,
ഒരു നല്ല
നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ
മുന്തിരിവള്ളികളാലും
ഇഷ്ടപ്പെടുന്നുണ്ടോ,
അഹദുക്കും പ്രാപിച്ചു ഒരു തീക്കളിൽ പോകുന്നു
അവനൊരു തോട്ടം ഉണ്ടാകാം, ഈത്തപ്പനയിൽ നിന്നുള്ള അഥവാ ഒരു ഈത്തപ്പന തോട്ടം മുന്തിരിയുടെയും ഒരു തോട്ടം, അപ്പൊ രണ്ടു തോട്ടമായി, അഥവാ ഈത്തപ്പനയും മുന്തിരിയും ഇടതൂർന്ന് നിൽക്കുന്ന ഒരു തോട്ടം എന്നർത്ഥം. തഹ്തിഹ, ആ തോട്ടത്തിന്റെ തെജിരി ഒഴുകുന്നു, മിൻ തഹ്തിഹ അതിന്റെ താഴ്ഭാഗത്ത്, താഴ്ഭാഗത്ത് നിന്ന് ഒഴുകുന്നു എന്ന് അർത്ഥം പറയാൻ വേണമെങ്കിൽ, പക്ഷെ ഖുർആൻ പൊതുവേ പ്രയോഗിച്ചിട്ടുള്ളത് താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്നു എന്ന അർത്ഥത്തിലാണല്ലോ. അൽഅൻഹാറു, അൻഹാർ എന്ന് പറഞ്ഞാൽ അരുവികളാണ്, പുഴകൾ എന്ന് ചിലപ്പോ പരിഭാഷക്കാരൊക്കെ പറഞ്ഞു കൊടുക്കും. പുഴയും നദിയും അരുവിയും ഒക്കെ
വ്യത്യാസമുണ്ട്.
അൻഹാർ എന്ന് പറഞ്ഞാൽ ചെറിയ
പുഴയാണ്, മറ്റെല്ലാ ഫലങ്ങളാലും
പുഴയാണ്,
നദികളാൽ
ജലസേചനം, അത് അങ്ങനെ അൻഹാർ പലതും ചേർന്നിട്ടാണ്, നദികൾ പലതും ചേർന്നിട്ടാണ് പിന്നെ പുഴയ്ക്ക് അറബിയിലുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്.
ഇഷ്ടപ്പെടും
സമുദ്രമല്ലാകുന്നു
നിങ്ങൾ ചിന്തിച്ചെങ്കിലോ.
ഇങ്ങനെ ചെറിയ അരുവികൾ അതിന്റെ താഴ്ഭാഗത്ത് കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ലഹു, അവനുണ്ട് അതിൽ, ആ തോട്ടത്തിൽ.
ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളിൽ ഒരുവന്
ഈത്തപ്പഴത്തരുക്കളാലും
മുന്തിരിവള്ളികളാലും
എല്ലാവിധ ഫലവർഗങ്ങളും
ചെയ്യപ്പെടുന്നത്
അവൻ എല്ലാറ്റിൽ നിന്നും, അഥവാ എല്ലാം സമറാത്തിൽ, സമറാത്തിന്റെ എല്ലാം, അഥവാ സമറാത്ത് എന്ന് പറഞ്ഞാൽ ഫലവർഗങ്ങൾ, പഴങ്ങളെ കുറിച്ചാണ് പറയുക പൊതുവിൽ, എല്ലാ ഫലവർഗങ്ങളിലുമാണ് കിട്ടിയത്.
ചിത്രീകരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചെങ്കിൽ.
അസാബഹുൽ കിബറു, എന്നിട്ട് എന്തുണ്ടായി, അസാബഹു അവനെ ബാധിച്ചു, അൽ കിബറു, കിബറു വാർദ്ധക്യം, കബീർ വലിയ ആള് വലുതായി, കബുറ കിബറു, കിബറു അഹങ്കാരമാണ്, ബാഹുന് സുക്കൂനാകുമ്പോ അഹങ്കാരം എന്നാണ് അർത്ഥം വരിക, ബാഹുന് ഫതഹ ആകുമ്പോ വാർദ്ധക്യം എന്നാണ് അർത്ഥം വരിക. വാസാബഹു അവനെ ബാധിച്ചു, അൽ കിബറു വാർദ്ധക്യം, വലഹു അവനുണ്ടായിരിക്കെ, ദുര്യത്ത് അനന്തര തലമുറ അഥവാ സന്താനങ്ങൾ, ദുർബലരായ അനന്തര സന്തതികൾ അവനുണ്ടായിരിക്കെ അവനെ വാർദ്ധക്യം ബാധിക്കുകയും ചെയ്തു. അപ്പോൾ ആ തോട്ടത്തെ ബാധിച്ചു. ഹാ എന്ന് പറഞ്ഞ ജന്നത്ത്, ആ തോട്ടത്തെ ബാധിച്ചു. കൊടുങ്കാറ്റ്, തീഹി അതിലുണ്ട്, ഞാറും തീയുള്ള കൊടുങ്കാറ്റ് അതിനെ ബാധിച്ചു. എന്നിട്ട് അത് കരിഞ്ഞുപോയി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും, കദാലിക അപ്രകാരം, യുബയ്യിനുല്ലാഹു അല്ലാഹു വിവരിച്ചു തരുന്നു, ലക്കും നിങ്ങൾക്ക്, അൽ ആയാത് ഈ ആയത്തുകൾ, ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവർ ആയേക്കാം. എന്താ പറഞ്ഞത് ഒന്നുകൂടി വായിച്ചു നോക്കാം. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാണ് വരുന്നത്. അവന് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടാകാനും, അൻഹാറു താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഒരു തോട്ടമുണ്ടാകാനും, ലഹു ഫീഹാ മിൻ കുല്ലി തമറാത്ത്, അവനതിൽ ധാരാളം പഴങ്ങളുള്ള, ധാരാളം ഫലങ്ങളുള്ള എല്ലാവിധ അവന് ലഹു അവനുണ്ട്, ഫീഹാ അതിൽ മിൻ കുല്ലി തമറാത്ത് എല്ലാ ഫലങ്ങളുമുള്ള ഒരു തോട്ടമുണ്ടാകാനും, വാസാബഹുൽ കിബറു വലഹു ദുർദിയത്തും, അവനെ വാർദ്ധക്യം ബാധിക്കാനും, വലഹു ദുർദിയത്തും, അവന് ദുർബലരായ സന്തതികൾ ഉണ്ടായിരിക്കെ, അപ്പോൾ അതിനെ തീയുള്ള കൊടുങ്കാറ്റ്, എന്നിട്ട് അതിനെ തീയുള്ള കൊടുങ്കാറ്റ് ബാധിക്കുകയും, അത് കത്തിക്കരിഞ്ഞു പോകുകയും ചെയ്യുക എന്ന അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്രകാരം അള്ളാഹു അവൻ അള്ളാഹു ഇപ്രകാരം നിങ്ങൾക്ക് അടയാളങ്ങൾ, സൂചകങ്ങൾ, സിഗ്നലുകൾ വിവരിച്ചു തരുന്നു. ആയത്തിന്റെ അർത്ഥം അതൊക്കെയാണ്. അഥവാ പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങളെയാണ് ഉദ്ദേശം, അല്ലെങ്കിൽ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന പ്രതിഭാസങ്ങളെയാണ് ഉദ്ദേശം. രണ്ടിനും ആയത്തുകൾ എന്നാണ് അല്ല പ്രയോഗിക്കുക. ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ അല്ല പറഞ്ഞു തരുന്നത് എന്തിനാണ്? അല്ലക്കും തത്തഫക്കറൂൻ, അത് മുഖേന നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം, അഥവാ അതിന് നിങ്ങൾക്ക് സാധിച്ചേക്കും എന്ന പ്രതീക്ഷയിലാണ് തരുന്നത് എന്നർത്ഥം. മറ്റൊരു ഉദാഹരണം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. എന്താ സംഭവം? ആ യവത്തു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖൈലി വഅനാബിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ലഹു ഫീഹാ മിൻ കുല്ലി തമറാത്ത്. ഈത്തപ്പനയും മുന്തിരിയും നിറഞ്ഞു നിൽക്കുന്ന തോട്ടം, ആ തോട്ടത്തിൽ ഈത്തപ്പനയുണ്ട്, മുന്തിരിയുണ്ട്, അതിന്റെ പുറമെ ഇടവേളയായി മറ്റു ഫലങ്ങളുമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്ന തോട്ടം, ഇനബും ജമ്മ് അയനാബ്, മുന്തിരിയുടെ പല ഇനങ്ങൾ തന്നെ ഉണ്ട്. സീഡ്ലെസ് അല്ലേ, ഒരു ഇല്ലാത്തതുണ്ട്, കറുത്ത മുന്തിരിയുണ്ട്, വെളുത്ത മുന്തിരിയുണ്ട്, ഇങ്ങനെ പലതരം മുന്തിരികളുണ്ട്. അതുകൊണ്ടാണ് അയനാബ് ബഹുവചനം പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തോട്ടം ഇടവേളയായി മറ്റ് ഫലങ്ങളും ധാരാളം വളരെ സുന്ദരമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ മക്കള്, ചെറിയ കുട്ടികളുണ്ട്, വലഹു ദുർരിയത്തും ദുഅഫാ, വാസാബഹുൽ കിബറു വലഹു ദുർരിയത്തും ദുഅഫാ, കുട്ടികൾ ചെറുതായിരിക്കെ വാർദ്ധക്യം ബാധിച്ചു. നമുക്കിവിടെ ചെറിയ കുട്ടികൾ വാർദ്ധക്യം ബാധിച്ചവർക്ക് ഉണ്ടാവലില്ലല്ലോ. അല്ലെ, സാധാരണഗതി ഗൾഫിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, വടിയും കുത്തി പിടിച്ചു വരുന്ന പിന്നെ വല്ലിപ്പാന്റെ കൂടെ ചെയ്യ കുട്ടിയൊക്കെ ഉണ്ടാവും കൈ പിടിച്ചോണ്ട്. ഇങ്ങനെ നമ്മൾ വിചാരിക്കും പേരെ കുട്ടിയോ പേരെ കുട്ടിയുടെ കുട്ടിയോ ഒക്കെ ആണ്, അത്ര വയസ്സ് തോന്നും ഇയാൾ, അത് മൂപ്പരുടെ കുട്ടി തന്നെ ആയിരിക്കും. ഇങ്ങനെ വാർദ്ധക്യകാലത്ത് കൊച്ചുമക്കള് ചെറിയ മക്കള് ഉണ്ട്. ബാപ്പ എങ്ങനെ അള്ളാഹു തആല ആയുസ് കൊടുത്താലും അധികകാലം ജീവിക്കൂല എന്ന് സ്വയം കണക്കൂട്ട, എന്തായാലും ഞാനിനി ജീവിച്ചെടുത്തോളം കാലം ജീവിക്കൂല എന്ന് സ്വയം കണക്കുകൂട്ടാൻ പറ്റുന്ന അത്ര എത്തിയിരിക്കുന്നു. അതാണ് കിബർ. അങ്ങനെ എത്തിയ സന്ദർഭത്തിൽ ഇയാൾക്ക് പ്രതീക്ഷ എന്താണ്? അഥവാ ഞാനിപ്പോ ഇന്നോ നാളെ പോയാലും എന്റെ മക്കള് ഈ തോട്ടത്തിലെ വരുമാനം കൊണ്ട് പട്ടിണിയാകില്ല, അവര് ജീവിച്ചുകൊള്ളും എന്നിങ്ങനെ പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ദിവസം ഒരിക്കൽ ഭയങ്കര കൊടുങ്കാറ്റ് ഇങ്ങോട്ടടിച്ചു. വെറും കാറ്റല്ല, നമ്മളവിടെ അങ്ങനെ ആ കാറ്റ് കാണാറില്ല, തീക്കാറ്റ്. ഇവിടെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒക്കെ സൂര്യാഘാതം ഏറ്റു എന്ന് കേൾക്കലേ ഉള്ളൂ, അല്ലാതെ കരിഞ്ഞു പോണ കാറ്റ് നമ്മൾ കാണാറില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ അവതരിച്ച അറേബ്യയിൽ അത് ഇടക്കിടക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ തീക്കൊടുങ്കാറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന തോട്ടം മൊത്തം കരിഞ്ഞങ്ങോട്ട് പോയി. അങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അള്ളാന്റെ ചോദ്യം. ദുനിയാവിൽ തന്നെ അത് വല്ലാത്ത കഷ്ടപ്പാട്. ഈ മനുഷ്യന് ഇനി രണ്ടാമതൊരു തോട്ടം ഉണ്ടാക്കാനുള്ള ആരോഗ്യമോ ആയുസോ ഇല്ല. ഇന്ന് കഴിഞ്ഞാ ഇന്ന് കഴിഞ്ഞു ഇത്ര തന്നെ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ പോകും, വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. അതേ സമയത്ത് കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടോ, എങ്ങനെ ഞാൻ കുട്ടികൾ ജീവിക്കും, എന്താ അവർക്ക് വരുമാനം, ഒരെത്തും പിടിയുമില്ല. ഇങ്ങനെ മനുഷ്യൻ അന്താളിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ അവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അള്ള ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അത് അള്ള ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ആഗ്രഹിക്കുന്നുണ്ടോ. സിംബോളിക് ആയിട്ടാണ് ദുനിയാവിലെ കാര്യത്തെ പറഞ്ഞുകൊണ്ട് പരലോകത്തെ കാര്യം ചോദിക്കുകയാണ് അള്ളാഹു തആല ചെയ്യുന്നത്. എന്താ സംഭവം? പരലോകത്ത് ചെന്ന് നിൽക്കുകയാണ്. പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടും എനിക്ക്. പരലോകത്ത് ചെന്നിട്ട് പിന്നെ സമ്പാദിക്കല് നടക്കൂലല്ലോ. എന്നാലും അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ രക്ഷപ്പെടാം എന്ന് പ്രതീക്ഷ പുലർത്തുകയാണ്. ആ പ്രതീക്ഷ പുലർത്തുന്ന മനുഷ്യനെ ബാധിക്കുകയാണ് തീക്കാറ്റ് എന്ന് പറഞ്ഞു. എന്താ തീക്കാറ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശ്യം? അള്ളാഹുവിന്റെ വിചാരണയാണ്, കൊടും വിചാരണ. അല്ല പിടികൂടുന്നത് പോലെ വേറൊരുത്തൻ പിടികൂടില്ല എന്ന് പറഞ്ഞു. കിതാബ് ഇങ്ങോട്ട് കയ്യിൽ കൊടുക്കുകയാണ്. മാലിഹാദൽ കിതാബ് ലാ യുഗാബിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതുമായ ഒന്നും ഇതിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ പഠിച്ചവന്. എന്ന് മനുഷ്യൻ ബലപിക്കുന്ന ദിവസം, ആ വിചാരണയുടെ പിന്നാലെ എന്തുണ്ട്? നരകം വരുന്നുണ്ട്. അതാണ് ഇവിടെ നാറുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കാറ്റ് വിചാരണയാണ്, വിചാരണക്കുള്ളിൽ നരകമുണ്ട്. ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിചാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മമായി വിചാരണ ചെയ്താൽ കൊടുങ്ങാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി നിങ്ങളോ? ഞാനെന്നാ മറുപടി. എല്ലാം പുള്ളി തൊലിക്കുമ്പോൾ അമ്മ തൊലിച്ചാൽ ആരും കൊടുങ്ങാതിരിക്കുകയില്ല. സത്യവിശ്വാസികൾക്ക് സ്വർഗാവകാശികൾക്ക് അമ്മ കൊടുക്കുന്ന നിയമത്താണ് ഹിസാബുൽ യസീർ, സിമ്പിൾ വിചാരണ. ഈമാൻ ഇല്ലാത്തവരെന്ത് ചെയ്യും? അല്ലാഹു തആല സൂക്ഷ്മമായി വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണയാകുന്ന കൊടുങ്കാറ്റ് തീക്കാറ്റ് ഇങ്ങോട്ട് വന്നപ്പോ ഇയാളുടെ സൽക്കർമ്മങ്ങൾ മുഴുവൻ അങ്ങോട്ട് കരിഞ്ഞുപോയി. പിന്നെ അത് നരകത്തിൽക്കേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോടൊക്കെ ചോദിച്ചു, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ എന്നറിയുമോ? അപ്പൊ സഹാബിമാര് പറഞ്ഞു, മല്ല ദീനാറ വല്ല ദിർഹമലും, ദീനാറും ദിർഹമും ഇല്ലാത്തവൻ, നമ്മളെ സ്വർണവും നമ്മളെ നാട്ടിൽ പറഞ്ഞ പണമില്ലാത്തവൻ പാപ്പരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അല്ല, അവനല്ല പാപ്പരായ. ഒരുപാട് സൽക്കർമ്മങ്ങളുമായിട്ട് ആള് വരും. അപ്പൊ അവന്റെ വിചാരം എനിക്കിതുണ്ടല്ലോന്നായി. പക്ഷേ സ്വർഗത്തിൽ പോകാൻ നിൽക്കും, പോകാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാന്റെ വിചാരണ ആരംഭിക്കുമ്പോ പരാതിക്കാരിങ്ങനെ വരികയാണ്. അഹദ മാല ഹാദ, ഇവന്റെ പണം എടുത്തിരിക്കുന്നു. വശത്തമ ഹാദ, ഇവനെ ചീത്ത പറഞ്ഞിരിക്കുന്നു. ഒരുപാട് പരാതിക്കാരാണ്. നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവന്റെ സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് പകരം കൊടുക്കുകയാണ്. എന്നിട്ടും പരാതിക്കാരുടെ ക്യൂ നീണ്ടപ്പോ തികയാതെ വരുമ്പോ അവരുടെ ദുഷ്കർമ്മങ്ങൾ ഇങ്ങോട്ട് ചാർത്തി കൊടുത്തുകൊണ്ട് ഇവന്റെ ദ്രോഹത്തിന് പകരം അവരുടെ ദുഷ്കർമ്മങ്ങൾ ഇവനിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇവന്റെ ദുഷ്കർമ്മങ്ങൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ പോയി കുടുംബാതകളുടെ വരെ ദുഷ്കർമ്മങ്ങൾ ഇങ്ങോട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊന്ന് തിരിച്ചു പോയ ആളാരുണ്ടോ? ഇനിയാവർക്കൊന്ന് തിരിച്ചു പോയിട്ട് വേറെ സമ്പാദിച്ചു വരാം, അതിനവസരം ഇല്ലല്ലോ. ഇങ്ങനെ ഒന്നുമില്ലാത്തവനായി നരകത്തിൽ തള്ളപ്പെടുന്നവനാണ് പാപ്പരായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ പാപ്പരാകുന്ന സാഹചര്യമാണ് അല്ലാഹു തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. സമ്പത്ത് ആവശ്യത്തിനാണ്, ഒരാവശ്യം വരുന്ന നേരത്തെ ഇതങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുക എന്ന അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തിനാണ് ഇത് പറഞ്ഞു തരുന്നത്? കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തി ലഅല്ലക്കും തതഫക്കറൂ. അള്ളാഹുവിന്റെ ആയത്തുകൾ വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ ആയത്ത് പഠിക്കാനല്ല, ആയത്ത് പഠിപ്പിക്കാനുമല്ല, പിന്നെന്തിനാ? നിങ്ങൾ നിങ്ങളുടെ ഇൻഫാക്കിനെ കുറിച്ച് നാളെ അള്ളാഹുവിന്റെ വിചാരണയാകുന്ന തീക്കാറ്റിന്റെ മുമ്പിൽ കത്തിപ്പോകാതെ നിൽക്കാനുള്ള വല്ലതും എന്റെ അമലുകളിൽ, എന്റെ ഇൻഫാക്കിൽ, എന്റെ പ്രവർത്തനത്തിൽ ഉണ്ടോ എന്ന് സ്വയം നിങ്ങളൊന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ഏത് വിചാരണയുടെ മുമ്പിലും എന്നെ ഉറപ്പിച്ചു നിർത്തും. ഇബ്തിഗാഅ മർളാത്തില്ലാഹി വ തസ്ബീതം മിൻ അൻഫുസി, അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ടും സ്വന്തത്തെ ഉറപ്പിച്ചു നിർത്തുന്നതായി ആണോ ഞാൻ ചെലവഴിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചു നോക്കണം എന്നാണ് അല്ലാഹ് പറഞ്ഞതിന്റെ താല്പര്യം. ഈ ആയത്ത് പഠിക്കുന്നത് നമുക്കും അതിനു വേണ്ടിയാണ്. ആയത്ത് പഠിക്കാനല്ല, സ്വന്തം കാര്യത്തിൽ ചിന്തിക്കുവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ കോടതി വിചാരണ ചെയ്യപ്പെടുമ്പോൾ മനസ്സമാധാനത്തോടെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ സൗഭാഗ്യവതികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിരാശനായി നരകത്തിൽ പോകേണ്ടി വരുന്ന ദൗർഭാഗ്യത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനുള്ളത് ദുനിയാവിൽ വെച്ച് സമ്പാദിക്കുവാൻ, അള്ളാഹു തന്ന നിഅമത്ത് അവന്റെ പ്രീതി പിടിച്ചു പറ്റുക എന്ന മുഖ്യ ഉദ്ദേശത്തിന് മുഖ്യമായി വിനിയോഗിക്കുവാൻ, അതല്ലാത്ത എന്തിനും അതിന്റെ താഴെ മാത്രം പരിഗണന നൽകുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സന്മാർഗങ്ങൾ സൽപ്രവർത്തനങ്ങളുമായി ചെന്ന് പാപ്പരായി നരകത്തിൽ പോകേണ്ടി വരുന്ന അള്ളാഹുവിന്റെ റസൂല് സൂചിപ്പിച്ച ദൗർഭാഗ്യത്തിൽ നിന്ന് അത് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم اشف أمراضنا وأمراض مرضانا. اللهم اشف أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما. اللهم رب ارحم والدينا كما ربيانا صغارا. اللهم اجعل أولادنا صالحين عالمين تقيا نقيا يا ارحم الراحمين. اللهم ارحم ازواجنا وانزل السكينه في منازلنا وبارك لنا في معاشنا. اللهم يسر عسيرنا وسهل امورنا وحصل مرادنا واد ديوننا واشف امراضنا وامراض مرضانا وارحمنا وارفعنا يا ارحم الراحمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اعداءنا واعداءك واعداء الدين. اللهم اجرنا من النار. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. السلام عليكم.